ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിം ഉമ്മത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം വലിയ വിമർശനങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമൊക്കെ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ, അതിനുണ്ട് പ്രതിവിധി, ഈ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം, ഇത്തരം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ പണ്ഡിത സഭകളും സംഘടനകളും പണ്ഡിതന്മാരും സമൂഹവുമൊക്കെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘടനകളും പണ്ഡിതന്മാരും എന്നതിന്റെ അപ്പുറം വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. മുസ്ലിം സമൂഹത്തിലെ 80% വരുന്ന ആളുകളും ഏതെങ്കിലും ഒരു ചട്ടക്കുള്ളിൽ ഒതുങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. ഏതെങ്കിലും ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല മുസ്ലിം വ്യക്തികളിലെ 80%. അതിലെ കുടുംബങ്ങളും ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളോടും കുടുംബങ്ങളോടുമൊക്കെ നമുക്ക് സംസാരിക്കാനും ഇടപെടാനും തിരുത്താനും സ്വാധീനിക്കാനുമൊക്കെ കഴിയും. ആളുകൾ പലതിലുമാണ്, പല രൂപത്തിലുമാണ്. യഥാർത്ഥത്തിൽ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധി എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ പെരുമ്പിലാവില് അല്ലെങ്കിൽ ഒരു ഒരു കള്ളനുണ്ട്, ഒരു മുസ്ലിം കള്ളൻ, ആരാ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് മുസ്ലിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക? അല്ലെങ്കിൽ ഒരു മുസ്ലിം മദ്യപാനിയുണ്ട്, മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവനുണ്ട്, എന്തതിനുള്ള വഴി? അദ്ദേഹം ഈ സമുദായത്തിലെ എന്തിന്റെ ഭാഗമാണ്, ഏതിലുൾപ്പെട്ട ആളാണ്? ഈ പള്ളിയിലാളാണോ, ഇനി അപ്പുറത്തുള്ള നമ്മുടെ മഹല്ല പള്ളിയുമായി ബന്ധപ്പെട്ട ആളാണോ, അതിലെ ഏതെങ്കിലും സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു മഹല്ലിലങ്ങാവുക, കബർ ചെയ്യാൻ സ്ഥലം കിട്ടുക, നിക്കാഹിക്കുക, മൂലിയാര കിട്ടുന്നതിനെ കുറിച്ചൊന്നുമല്ല ഈ പറയുന്നത്. അതൊക്കെ ഏതായാലും നടക്കും. മരിച്ചാൽ പിന്നെ നമ്മൾ ഇറങ്ങാറാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയിച്ചോളൂ, കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് പരീക്ഷണമാവുള്ളൂ. മരിച്ച ഒരാളെന്ന് വിധമുള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കല്യാണം നടക്കുമ്പോഴാണ് മഹല്ല് വേണ്ടി വരിക, അതൊക്കെ നടത്തിയിട്ടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല ഞാനീ പറയുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തര ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് വ്യക്തികളെയും കുടുംബങ്ങളെയും കൃത്യമായി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേർത്തുകൊണ്ട് അതിന്റെ ഒരു നേതൃത്വത്തിന് അവർ വഴങ്ങുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട്, ഇത് വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ കൽപ്പനയാണ്. يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم وان تنازعتم في شيء فردوه الى الله ورسوله നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. അത്തിയ അല്ലാഹ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ അനുസരിക്കണം. ഏത് കാര്യത്തിലും അല്ലാഹനെ അനുസരിക്കേണ്ടതുള്ളൂ. നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാണ്. നാട്ടു നടപ്പോ രാഷ്ട്രീയ പാർട്ടികളോ കേവല മതസംഘടനകളോ അല്ലെങ്കിൽ കമ്മിറ്റികളോ അല്ലെങ്കിൽ സമൂഹമോ തറവാടോ കുടുംബമോ ഒന്നും പറയണമല്ല നമ്മൾ കേൾക്കേണ്ടത് ആത്യന്തികമായി. അള്ളാഹ് പറഞ്ഞ കാര്യം ആര് പറഞ്ഞാലും കേൾക്കാം, അള്ളാഹ് പറയാത്ത കാര്യം ആര് പറഞ്ഞാലും കേൾക്കണ്ടല്ലോ. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു ഷഹാദത്തിന്റെ മർമ്മം. പറയാനുള്ള അധികാരവും അനുസരിപ്പിക്കാനുള്ള അധികാരവും ഒക്കെ ഉള്ളത് അള്ളാഹുവിനാണ്. വേറൊരാൾക്കും അള്ളാഹ് അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കില്ല എന്ന ഇലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളെ നമ്മളെ ഇലാഹാക്കുല എന്ന് പറഞ്ഞിട്ട് അർത്ഥം. അപ്പൊ അനുസരിക്കേണ്ടത് അള്ളാഹ്നെ മാത്രമാണ്. അത്യാഹ അത്യാ റസൂല, നിങ്ങൾ പ്രവാചകനെയും അനുസരിക്കുക. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വലിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ പ്രവേശിക്കും. പ്രവേശിച്ചു കഴിഞ്ഞു എന്നാ തോന്നുന്നത്, ഇന്നലെ 30 ആയിരുന്നു. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകളും ആഘോഷങ്ങളും ചടങ്ങുകളും പരിപാടികളും സെമിനാറുകളും സിമ്പോസിയങ്ങളും ഒക്കെ സമുദായത്തിൽ നടക്കാൻ പോവാണ്. നിങ്ങൾ മുഹമ്മദ് നബി അനുസരിക്കണം. ഇപ്പറഞ്ഞിട്ട് അർത്ഥം മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ വേറൊരാളെ അനുസരിക്കരുത്, അല്ലാഹു റസൂലിനെ മാത്രം അനുസരിക്കാൻ പാടുള്ളൂ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതല്ലപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് നമ്മളിപ്പോ പ്രവേശിക്കണില്ല. മുഹമ്മദ് എന്ന അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബപരമായ ലാഭത്തിന് വേണ്ടി, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലാഭത്തിന് വേണ്ടി, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ ലാഭത്തിന് വേണ്ടി, അദ്ദേഹം ജീവിക്കുന്ന നാട്ടിലെ ഭൂരിപക്ഷത്തിന്റെ മാനദണ്ഡങ്ങളുടെ ഒരു ലാഭത്തിന് വേണ്ടി വർത്തമാനം പറയുന്ന ആളെല്ലാം ഒരു പ്രവാചകന്മാരും നിഷ്കളങ്കരും നിസ്വാർത്ഥരും സത്യസന്ധരും നീതിബോധമുള്ളവരും ധാർമ്മികമായി ഉയർന്ന നിലവാരങ്ങളിലുള്ളവരുമായിരുന്നു ഈ മഹാപ്രവാചകന്മാർ മുഴുവൻ. ധാരണകളൊക്കെ നമ്മൾ തിരുത്തേണ്ടിവരും. ഒരു മുസ്ലിയാരായിരുന്നു, അച്ഛനായിരുന്നു, സോമയായിരുന്നു, പോപ്പായിരുന്നു, ഷെയ്ഖുനായിരുന്നു, മൗലാനയായിരുന്നു, അതൊന്നും മോശമാണെന്നൊന്നും അല്ലെങ്കിൽ പറഞ്ഞതിന്റെ അർത്ഥം. മേബി ആവാന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അർത്ഥം. അങ്ങനെയൊന്നും കൊണ്ടിട്ട് അവരെ പള്ളിന്റെ അമ്പലത്തിന്റെ ചർച്ചിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കണ്ട, അതെളുപ്പമുള്ള പണിയാണ്. ആരാധനാ കേന്ദ്രങ്ങളുടെ അകത്തലങ്ങളിൽ ഇരുന്നിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം ആർക്കും ഉണ്ടാവില്ല, ഭയങ്കര സുഖം. പക്ഷെ ഒരു പ്രവാചകന്മാർക്ക് ഒരു സുഖവും കിട്ടിയിട്ടില്ല. ഇന്നത്തെ മതപുരോഹിതന്മാർക്ക് മതനേതൃത്വങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം എവിടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ അങ്ങാടിയിൽ മുഖ്യസ്ഥാനവും ചീന്മേശയിൽ മുഖ്യസ്ഥാനവും ജനങ്ങൾ റബ്ബി മൗലാന സൗമി ശേഖ് മഠാധിപതി പോപ്പ് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ മുതൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുതൽ മീഡിയ സംവിധാനങ്ങളടക്കം ചില സമയത്ത് ചിലരെ ചില ടാർഗറ്റൊക്കെ വെച്ച് കളിക്കും. എന്നാ പോലും ലോകത്ത് മതനേതൃത്വങ്ങളായതുകൊണ്ട് ഒരു പരീക്ഷണം അവർക്ക് ആർക്കുമില്ല. പ്രവാചകന്മാര് പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു നിമിഷം പോലും അവർക്ക് വെറുതെ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഒരു മതനേതൃത്വം രാഷ്ട്രീയ നേതാവുമല്ല, ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള സൗകര്യങ്ങളുള്ളവരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ. അധികാരമുണ്ട്, സമ്പത്തുണ്ട്, ആരോടും ഒരു കണക്കും പറയേണ്ടതില്ല. എവിടെയും കൃത്യമായിട്ടൊന്നും അവതരിപ്പിക്കേണ്ടതില്ല. അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അണ്ടർഗ്രൗണ്ട് അജണ്ടകളെ സംഘടനകൾക്കും പാർട്ടികൾക്കും വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരും സംവിധാനങ്ങളും അടക്കം നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും അങ്ങനെയാണ് മൂലം പറയുന്നത്. രാഷ്ട്രീയ നേതാവ് നേരത്തെ മതപുരോഹിതന്മാരെ പോലെ തന്നെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് മിക്ക സ്ഥലങ്ങളിലും. പിന്നെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കമുണ്ടാവുന്ന ഉറക്കുണ്ടാവുന്നുള്ളൂ. പ്രവാചകന്മാര് രാഷ്ട്രീയ നേതാക്കന്മാരും അല്ല. ഇതിന്റെ കപ്പുറമാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. മത രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അതിന്റെ കപ്പുറം നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം നേതൃത്വം നൽകിയവരല്ല പ്രവാചകന്മാർ. അതുകൊണ്ടാണ് പ്രവാചകൻ റസൂല് എന്ന് അവർക്ക് കൊടുത്തത്. മതനേതാവ് എന്നോ രാഷ്ട്രീയ നേതാവ് എന്നോ സാമുദായിക നേതാവ് എന്നോ ഇതൊന്നും കൊടുത്തിട്ടില്ലല്ലോ പ്രവാചകന്മാരുടെ പേരിൽ. റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഇഷ്ടങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിത്വം. നാട്ടു നടപ്പോ ഭൂരിപക്ഷ താല്പര്യങ്ങളോ ന്യൂനപക്ഷ താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നും വെച്ചുകൊണ്ട് കാര്യം പറയുന്നവരല്ല. അല്ലാഹ് എന്താണോ പറയാൻ പറഞ്ഞിട്ടുള്ളത് അതേ പറയും. പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ വിഷയം. ഞാൻ പറഞ്ഞത് അത്തിയല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. അപ്പൊ അത്തിയവർ റസൂല, നിങ്ങൾ പ്രവാചകനെയും അനുസരിക്കണം. വ്യക്തി എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ആരെയെങ്കിലും അനുസരിക്കേണ്ടതുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെയാണ്. സ്വതന്ത്ര വ്യക്തിത്വത്തെ, മാതാപിതാക്കളെ അനുസരിക്കും, ടീച്ചറെ മാഷേക്ക് അനുസരിക്കും, ഉദ്യോഗസ്ഥനെ അനുസരിക്കും, മാനേജറെ അനുസരിക്കും, അത് വേറെ തരം. ഇതിനേക്കപ്പുറം ഒരു മനുഷ്യൻ, ഒരു മനുഷ്യനെ നമ്മൾ അനുസരിക്കുകയും ഇഷ്ടപ്പെടുക അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹ, ഈസാ റസൂലുള്ളാഹ, മൂസാ റസൂലുള്ളാഹ്, ഏത് നബിമാരും. എന്നിട്ട് അതിന്റെ ശേഷം പറയണോ, ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതൃത്വങ്ങളെയും നിങ്ങൾ അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ. ഇതിനപ്പോ അള്ളാഹ് പറയേണ്ട കാര്യം അല്ലെങ്കിൽ റസൂലും പറഞ്ഞാ പോരെ. ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ. അപ്പൊ നിങ്ങൾ, നിങ്ങളെ കൈകാര്യകർത്താവ് ആരാ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആശയങ്ങളെ, നടപടികളെ, നിലപാടുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ നേതാവ് ആരാ? അങ്ങനെ ഒരാള് എനിക്കും നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളൊന്നിന്റെയും ഭാഗല്ല. നമുക്കൊരു സംഘടനയോ ഭൂരിപക്ഷത്തെ കൊടുത്താൽ ഞാൻ പറയണം, അതില്ലാത്ത ആളുകൾ അപ്പൊ സംഘടനയ്ക്ക് കുഴപ്പമില്ലെന്ന് ചോദിക്കും, അത് വേറെ ചർച്ചയാണ്. മുസ്ലിം സംഘടനകൾ കണ്ടമാനമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവ സഭയിലുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്, കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. തോന്നിയ സംഘടന ഉണ്ടാവും. ഒരു നേതാവിനെ തെറ്റിപ്പോകാൻ തോന്നിയാല്, പദവി കിട്ടിയിട്ടില്ലെങ്കിൽ, മുമ്പുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണില്ലെങ്കിൽ, അതിനൊക്കെ സംഘടന ഉണ്ടാവും. വലിയ ആശയവും തലക്കെട്ടും പ്രചരണവും ഒക്കെ കൊടുത്തിട്ട് സംഘടനകൾ ഉണ്ടാകാനും ഉണ്ടാക്കാനും ഒന്നും ഒരു പണിയില്ലാത്ത കാലാണിത്. പുതിയ കാലത്തെ പ്രത്യേകിച്ചു മാനേജ്മെന്റ് സിസ്റ്റങ്ങളും പി ആർ സംവിധാനങ്ങളും മീഡിയ ഇതൊക്കെ പിടിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഒരാൾക്ക്. എന്ന് മാത്രമല്ല, കള്ള സംഘടനകളെയും കപട സംഘടനകളെയൊക്കെ ഉണ്ടാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട് പലരും. ISIS കയ്യിൽ പെട്ടതാ. ആരാണ് അതുണ്ടാക്കിയത്, എന്തിനാണ് അതുണ്ടാക്കിയത് എന്ന് കൃത്യമായിട്ട് ഒരാൾക്ക് പോലും അറിയില്ല. അമേരിക്കൻ ഇന്റലിജൻസും ഇസ്രായേലിന്റെ മൊസാദും ഒക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണെന്നാ പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങളിൽപ്പെട്ടവരുടെ പേരിലും ശൈലിയിലും തന്നെ എന്ത് ചെയ്യുക, സംഘടന ഉണ്ടാക്കുക. മലപ്പുറത്ത് ഈ അടുത്ത് പ്രാർത്ഥന നടന്നു നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട്, മുസ്ലിം മോർച്ച. മുസ്ലിം മോർച്ച നരേന്ദ്രമോദിക്ക് ദീർഘായുസ് വർദ്ധിപ്പിക്കാൻ പ്രശ്നമൊന്നുമില്ല, പ്രധാനമന്ത്രിക്ക് ദീർഘായുസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മുസ്ലിം മോർച്ച എന്നിട്ട് നല്ല പ്രാർത്ഥന, ആര് തട്ടിക്കൂട്ടിയതായിരിക്കും ഇത്? അതൊരു സംഘടനയാണ്, അതിന്റെ ഫോട്ടോ പത്രത്തിൽ വരും. അത് കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് വല്ല കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾക്കും അതിലേക്ക് പോകാം. സംഘടനകൾ പലതും, മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാംസ്കാരിക സാധനമൊക്കെ കുറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സംഘടന വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വാദപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്, ആരപ്പോടെ കൂടുക, എവിടെയാണ് കൂടുക, എന്താ ചെയ്യുക, എലിയെ പേടിച്ച് ഇല്ലം ചൂടാന്ന് പറയണല്ലോ. ഒരു യാഥാർത്ഥ്യത്തെ, ഒരു നേതൃത്വം, ഒരു വീട്ടിലൊരു വാപ്പല്ലാതെ ഉമ്മല്ലാതെ എങ്ങനെ കാര്യം നടക്കുക? സംഘടന എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ പാഠങ്ങളെ വീട്ടിലാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു നാഥനില്ല, നിങ്ങളുടെ നാലഞ്ച് മക്കളുണ്ട്, വീട്ടിൽ എട്ട് പത്ത് കുടുംബാംഗങ്ങളുണ്ട്, ആർക്കും ആരോടും ഒരു കൽപ്പനയില്ല, ബാധ്യതയില്ല, അംഗീകാരമില്ല. എല്ലാരും സൂപ്പി മൂപ്പന്മാര്, നാഥന്മാര്, നേതാക്കന്മാര്. ഇന്നത് ചെയ്യണമെന്ന് പറയാനോ, അത് പറ്റൂല എന്ന് പറയാനോ, അങ്ങനെയാണ് വേണ്ടതോ എന്ന് പറയാനോ ഒരാൾക്കും ഒരു അധികാരം വീട്ടിലില്ല. നിങ്ങളൊക്കെ തുല്യരാണ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നേതാവ് നല്ലവനായിരിക്കണം, വേറെ ചർച്ച. വീട്ടിലെ വാപ്പ മോശക്കാരനാണെങ്കിൽ അതിന്റെ കേട് വീട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. വീട്ടിലെ വാപ്പ ഉഷാറാണെങ്കിൽ ജേഷൻ അങ്ങനെ പറയുമ്പോൾ വാപ്പ അറിയിച്ചത് പറയില്ലേ, ഓനും കൂടി ഉണ്ടല്ലോ, ഓളും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ആ കാര്യം ചെയ്യേണ്ടത്. ഇത് പറയാനൊരാൾ വേണമല്ലോ. അനിയനൊരു അഭിപ്രായം പറയുമ്പോൾ ജേഷൻ വേറെ എന്ന് പറയാം, ജേഷന്റെ മകൻ വേറെ എന്ന് പറയാം, പെങ്ങളും അടിയനും വേറെ ഉയർത്താനും പറയുക. എന്നിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാനോ നടത്താനോ പറ്റാത്ത സാഹചര്യങ്ങൾ വീട്ടിലുണ്ടാവുക. അപ്പോ എന്താവും? പണ്ടൊക്കെ നമ്മൾ കാരണന്മാര്, വല്യപ്പ, അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന പ്രധാനപ്പെട്ട ആള് എന്താണെങ്കിലും ഒരാളുണ്ടാവും. ആ അവരെ പറയും, നമുക്കിത് ഇങ്ങനെയാണ് നല്ലത്. ഈ കൂട്ടത്തിൽ ഒന്ന് അഭിപ്രായം എല്ലാവരും പറയും ചെയ്യും കേട്ടോ. വേറെ അടിച്ചേൽപ്പിച്ചിട്ടൊന്നും പറയേണ്ട ബാധ്യതയൊന്നും എവിടെയില്ല. കാര്യങ്ങൾ നാല് ഭാഗത്തൊന്നും കേൾക്കുക, കേട്ട് കഴിഞ്ഞതിന് ശേഷം തീരുമാനം പറയുക. ഒരു വീട്ടിലത് വേണം. ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടത്? അതിനൊരു മാനേജർ വേണം, അഡ്മിനിസ്ട്രേറ്റർ വേണം, അതുപോലെ തന്നെ അതിന്റെ സിസ്റ്റങ്ങളെ കൈകാര്യം ചെയ്യും. ഓ ആരുമില്ല, എല്ലാവരും ഒരുപോലെ. എന്ത് സംവിധാന ലോകത്ത് വിജയിക്കുകയാണ്? ചോദിക്കാനും പറയാനും കണക്ക് ബോധിപ്പിക്കാനൊന്നും ആർക്കും ആരോടും ഒരു ബാധ്യതയില്ല. ഭൗതികമായിട്ട് പോലും ഒരു കാര്യം നടക്കൂല. ഇതറിയാവുന്ന കാര്യമല്ലേ. ഇനി മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാന വ തആല അതിന്റെ ഏറ്റവും പ്രാഥമികമായ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമസ്കാരമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ പ്രഖ്യാപനം അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചതിന്റെ സാക്ഷിത്വം എന്ന് പറയുന്നത് നമസ്കാരം. നമസ്കാരത്തിന്റെ രീതി നോക്കണം. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് സ്കരിക്കലല്ലോ, ഒരു നേതൃത്വം. ഒരു ഇമാമ എന്ന് പറഞ്ഞാൽ തന്നെ മുന്നിൽ നിൽക്കുന്നവൻ, ലീഡർ, ക്യാപ്റ്റൻ, നയിക്കുന്നവനൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. നമ്മുടെ ഇമാമ എന്ന് പറഞ്ഞാൽ ആരാധനക്കുന്ന ആ ഒരു അർത്ഥത്തിലൊന്നുമല്ല പള്ളിയിലെ ഇമാമിനെ വെച്ചിരിക്കുന്നത്. അതുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായിരിക്കണം ഇമാം. ഇനി ജാഹിദ് ഇമാമ ഇന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ജനങ്ങൾക്ക് താങ്കളെ നാം ഇമാമാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ സഞ്ചരിക്കുന്ന എന്താ ലീഡറോ ക്യാപ്റ്റനോ നായകനോ ഒക്കെയായിട്ട് ഏറ്റവും മുന്നിൽ നടക്കേണ്ട ഒരാളുണ്ട്. ആ ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് നമസ്കരിക്കുന്നതിന് 24 ഇരട്ടിയും 27 ഇരട്ടിയൊക്കെ കൂലിയുണ്ട് ഒറ്റയ്ക്ക് നിങ്ങൾ ഉച്ചരിക്കുന്നതിനേക്കാൾ. ആ നേതൃത്വത്തെ എന്താണോ ഇമാമ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു നേതൃത്വത്തെ പിൻവറ്റിക്കൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു പ്രൊഫഷണലിസം അല്ലാതെ തന്നെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രാഥമികമായിട്ട് നൽകുന്ന പാഠങ്ങളിലൊന്നാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു ലീഡർ ഉണ്ടാവണം എന്നുള്ളത്, എന്നിട്ട് അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക. ഇവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് ബാക്കി എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇനി നമ്മുടെ നേതാവ് ആരാ? ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവുണ്ടോ? നിങ്ങൾ ആരെയാണ് നേതാവ്? എനിക്കതിന് സംഘടനകളെ കുറിച്ചൊന്നും ഞാൻ ചർച്ച ചെയ്യണില്ല. ഇത് ഉന്നയോ മുജാഹിദോ തബലീഗോ തരീഖത്തോ ഹദീസോ അതുങ്ങൾക്ക് സ്വതന്ത്രമായി ചർച്ച ചെയ്യാം. പക്ഷെ എന്തിനെങ്കിലും ഒന്ന് ഉള്ളിൽ നമ്മൾ വരണ്ടേ? ഏതോ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മൾ വണ്ടിയിൽ തന്നെ കയറിയിട്ടില്ല, കാഴ്ചക്കാരാണ്. വണ്ടിക്ക് കുറെ കുഴപ്പമുണ്ടാവും, വണ്ടി കയറിയവർക്ക് കുറെ കുഴപ്പമുണ്ടാവും, അതൊക്കെ വേറെ തരത്തിലാണ്. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ നമുക്ക്. ഏതോ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് സാധിക്കണം. ഇപ്പൊ അതില്ല. അതുകൊണ്ട് മയക്കുമരുന്നുകാരനെ പിടിച്ചാൽ നിങ്ങളെന്താ ചെയ്യ? എങ്ങനെയാണ് നിങ്ങളെ മഹല്ലും പള്ളിയും മദ്രസയൊക്കെ ഉള്ളവിടുത്തെ മയക്കുമരുന്ന് വന്നത്? എങ്ങനെയാണ് പലിശ കച്ചവടക്കാരൻ വന്നത്? എങ്ങനെയാണ് പെണ്പാടിപ്പക്കാരൻ രൂപപ്പെട്ടത്? കൈക്കൂലിയും കള്ളക്കടത്തും ഹവാലയൊക്കെ എങ്ങനെ രൂപപ്പെട്ടു? നമ്മളിങ്ങനെ തലയും താഴ്ത്തി നിൽക്കല്ലാതെ എന്താ ചെയ്യുക? അപ്പൊ ആര്യങ്കാനെ പിടിച്ചു. ആര്യങ്കാനെ ഉമ്മ ഷാറൂഖ്, ഉമ്മ ഗൗരിയാണ്. ഷാറൂഖാണ് ഉള്ള വഴി മുഴുവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മാന്റെ പേര് പാരും അല്ലാതെ പറയണില്ല. ഉമ്മ ഗൗരിയാണ്, ഉപ്പ ആര്യനാണ്, സമ്മിശ്രാണ്. ഓനെ പിടിച്ച വേറെ കാരണം കൊണ്ടാ. ആ കർഷകരുടെ നെഞ്ചത്തേക്ക് ഓട്ടിയ വണ്ടിയുടെ വാർത്ത മീഡിയയിൽ നിറയാതിരിക്കാൻ വളർക്ക് നമ്മുടെ ഒന്നും വെറുതെ നടക്കൂല. ഇവിടെ 30,000 കോടിയിലധികം വരുന്ന രൂപയുടെ മയക്കുമരുന്ന് അദാനിയുടെ ഗുജറാത്തിലെ പോർട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 12 ഗ്രാം മയക്കുമരുന്ന് പിടിച്ച ആര്യൻഖാനും വലിയ ചർച്ചയ്ക്ക് വന്നില്ല. മീഡിയയിൽ ഈ കച്ചവടം നടത്തവർക്കും എല്ലാം കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് വളരെ കൃത്യമായ സംഘപരിവാറിന്റെ ഒരു ഓപ്പറേഷൻ ആയിരിക്കും. കർഷകർക്കെതിരെ നെഞ്ചത്തേക്ക് വണ്ടിയോടിച്ച് 4 പേരെ വധിച്ച ഒക്കെ അധികാരത്തിന്റെ ഹുങ്ക്, പഠിപ്പിക്കപ്പെട്ട പാഠങ്ങളെ ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്ന. എന്നിട്ടും RSS നല്ല ആളാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോടുണ്ട്. മനോഹർലാൽ ഖട്ടർ പ്രസംഗിച്ചത് എന്താ? വാടി എടുത്തോണ്ട് ഇറങ്ങി, അടിച്ചാണ് ശരിയാക്കി. അതിന് പോലീസും കോടതിയൊക്കെ അല്ലേ അണികളോടെ പറയേണ്ട വർത്തമാനം അതൊക്കെ. ഓരോരുത്തരും വടിയായിട്ട് ഇറങ്ങി, എന്തായിരിക്കും നാട്ടിൽ നടക്കുക? അതിനാണ് ഈ വടിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ വാർത്തയെ സംസ്കരിക്കാൻ. ഇപ്പൊ കർഷകർക്കരുടെ നെഞ്ഞത്തേക്ക് പാഞ്ഞു കയറിയ വാർത്ത ആഭ്യന്തരമന്ത്രിയുടെ മകരൊട്ടിയത് അതൊക്കെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ അതിനേക്കാൾ അതിനാണ് സെലിബ്രിറ്റികൾ. അല്ലാതെ അവർക്കൊന്നും പ്രത്യേകിച്ച് പോണിയൊന്നുമില്ല. ഈ സെലിബ്രിറ്റികളൊക്കെ കായിക താരങ്ങളും സിനിമാ താരങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ അർപ്പിക്കുന്ന സംഭാവനകൾ എന്താ? മൊബൈല് തുറന്നാൽ ഓരോരുത്തരുടെ ഫോട്ടോ ഇങ്ങനെ വരും. നമ്മൾ വെറുതെ ഇവിടുത്തെ പട്ടിണി കിടക്കുന്ന കർഷകനോ
അല്ലെങ്കിൽ ഇപ്പൊ ദാരിദ്ര്യം നഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ ദാരിദ്ര്യം, ഗ്രാമങ്ങളിൽ ജീവിക്കാൻ വകയില്ലാത്തവന്റെ ചിത്രമൊന്നുമല്ല വരിക. അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, വിരാട് കോഹ്ലി, പിന്നെ നമ്മളെ വലിയ വലിയ നായകന്മാര് എടിയിലെപ്പോഴെങ്കിലും ഒന്ന് വരും. ഇവരെങ്ങനെ വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു വിസ്മൃതിയുടെ, ഒരു മറവിയുടെ, യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്ന് വളരെ സമർത്ഥമായിട്ട് നമ്മളെ അകറ്റിക്കൊണ്ടുപോകാൻ, അതിനാണ് ഇന്നത്തെ കായിക ലോകവും സിനിമാ ലോകമൊക്കെ എന്നുള്ളത്. അതൊക്കെ റിമോട്ട് ചെയ്യണോന് കൃത്യ ഓരെ ഇലാസ് നന്മയും താല്പര്യങ്ങളും ഒന്നുമല്ല, വളരെ കൃത്യമായ അജണ്ടകളോടുകൂടിയാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓർക്ക് വല്ലതും പറ്റിയ ഇത് നമ്മക്കെന്ത് വാർത്ത, സെലിബ്രിറ്റിയുടെ മകൻ എയിലെ പോയി, എത്ര പൈസയും എന്തൊക്കെ തൂർത്തും ജീവിതത്തിലെ എന്ത് ലോകത്താണ് ഇവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? യാഥാർത്ഥ്യങ്ങളുടെ അകത്തളങ്ങളിൽ പോലുമല്ല, വളരെ വലിയ ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും വല്ലാത്ത ഒരു ലോകത്താണ് കായിക സിനിമാ താരങ്ങളിലൊക്കെ നല്ലൊരു ശതമാനം ഉള്ളത്. എല്ലാരും അങ്ങനെയാണെന്നൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷേ അതൊന്നും ഇപ്പൊ ഇന്നിങ്ങളിൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഇവരൊക്കെ ചിതക്കടിമകളാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, എന്തൊരു ന്യൂസിന് അട്ടിമറിക്കാനും നമ്മൾ ആരാധിക്കുകയും നമ്മുടെ സമൂഹം നിരന്തരമായി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ആരെയും കാണുന്ന സാധനം ഇങ്ങോട്ട് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. ആരെയും കാണാൻ ആരെ പിടിക്കാൻ പറ്റുക? ഇസ്ലാമിന്റെ ഏത് സംവിധാനത്തിലാണ് അയാൾ? ഷാറൂഖ് ഏത് സംവിധാനത്തിലുണ്ടാവുക? ഇത് അവിടുന്ന് തുടങ്ങിയിട്ട് ഇനി നിങ്ങളെ എടുത്ത് പരിശോധിക്കുക. അതുകൊണ്ട് തെരമ്പിലാവിലും മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, കള്ളക്കടത്തുണ്ട്, അങ്ങനെ എന്റെ മുമ്പാടുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോ. ഞാനെന്താ ചെയ്യ? ഇപ്പോ അവര് മുമ്പാടുന്ന ഒരു ആത്മഹത്യ വന്നു, ചാനലിലൊക്കെ വാർത്ത വന്നു കണ്ട്, സ്ത്രീധനം ചോദിച്ചിട്ട് 30 വാഹനം അവന് വള്ളറസ് കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു 3 വാഹനം കൂടി കിട്ടണം എന്ന് പറഞ്ഞിട്ട് പെണ്ണിനിട്ടിട്ട് മുട്ടുസൂചികളൊക്കെ കുത്തി പീഡിപ്പിക്കുന്ന പറയണത്. പെണ്ണ് വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞിട്ട് ഉപ്പ ഉള്ളതൊക്കെ തൊച്ച് ഉച്ച തൊലച്ച കടം വാങ്ങിയിട്ടൊക്കെയാണ് 30 വാഹനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവസാനം ഇതൊക്കെ കൂടി ഇതിൽ കൊടുത്തിട്ട് മൂപ്പര് കെട്ടി തൂങ്ങി. അപ്പോഴാണ് പോലീസ് നമ്മളെ കടപെടുന്നത്. എന്ത് ചെയ്യും നിങ്ങള്? വരവ് മുഴുവൻ ഇസ്ലാമിന്റെ കോളത്തില, ഒരു ചെലവ് ചെയ്യാതെ തന്നെ വരവ് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. മുസ്ലിം ഉമ്മത്തതിനൊക്കെ മറുപടി പറയണം, നിങ്ങൾ എന്തെങ്കിലും ചെയ്താല് വരാൻ പോകുന്ന ദുഷിപ്പ് മുഴുവൻ ഈ സമുദായത്തിന്റെ തലയിലാ വരിക. പക്ഷെ നിങ്ങൾ എന്തിന്റെ ഭാഗമാണ്? ഈ സമുദായത്തിലെ ഏത് ഘടനയിലാണ് നിങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളത്? ഞാനിപ്പോ ഒരു സംഘടനയിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന സംഘടനയോട് ചോദിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താല്. ഞാൻ ഇപ്പൊ എന്റെ മകളെ കെട്ടിക്കാൻ തീരുമാനിക്കുന്നത് സ്ത്രീധനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സംഘടന ചോദിക്കും, അതിനി പറ്റിച്ചിട്ട് ഞാൻ കൊടുക്കണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നം, പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? ഇത് ചോദിക്കാനൊരു അതോറിറ്റി വേണ്ടേ? അങ്ങനെ അർഹതപ്പെട്ട ഒരു നേതൃത്വത്തിന്റെ കീഴിലേക്ക് നമ്മൾ വരണ്ടേ? 80% ഒരാൾ എന്ത് ചെയ്യുന്നു, ഇവരെങ്ങനെ ചെയ്യുന്നു, നാട്ടിലെ വന്ന് താമസിക്കുന്ന ഒരാളെ പഠിക്കാൻ പോലും നമുക്ക് പറ്റൂല. പിറ്റേന്ന് പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് ഇതിലെ കൊണ്ടുപോകുമ്പോൾ നമ്മളോട് അസ്സലാം വലൈക്കും എന്നൊക്കെ പറയുന്ന ആളായിരിക്കും പിറ്റേന്ന് മയക്കുമരുന്നിന്റെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് നമ്മൾ മുമ്പിലേക്ക് വരുന്നത്. പല ടൈപ്പ് സാധനങ്ങൾ, ഇതിന്റെ അടിസ്ഥാന കാരണം ഞാൻ പറയുന്നത്, ഈ സമുദായം നിങ്ങൾ ഏതെങ്കിലും വ്യവസ്ഥാപിതമായ ഒരു സംഘത്തിന്റെ ഭാഗമായിട്ട് മാറണം. നിങ്ങൾ നിങ്ങളെ കുട്ടികളും കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ അതിനെല്ലാരും കുറ്റം പറഞ്ഞിട്ട് തടി കഴിച്ചിലാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് വേറെ നിങ്ങൾ ചേർത്തുവരും. ഏത് സംഘടനയാ നല്ലത്, ആരാണ് പ്രശ്നക്കാര്, അവിടേക്കൊന്നും ഒരുവിധ കഞ്ഞിപ്പ എന്തൊക്കെയാണെങ്കിലും കള്ളു കുടിക്കണം, പലിശ കച്ചവടം നടത്തണം, വ്യഭിചരിക്കണം എന്നൊന്നും പറയുന്ന ഒരു മുസ്ലിം സംഘടന ഉണ്ടാവില്ലല്ലോ. ഉള്ളത് കയ്യിട്ട് മുനൂത്തും തറാവീഹും മാസപ്പറവിയും സുന്നത്തും പറതും ഒക്കെ പറഞ്ഞിട്ടുള്ള തർക്കങ്ങളാണ്. അനാശാസ്യതയും അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുസ്ലിം സംഘടനയില്ല, അത് ഉറപ്പാ. ഒന്നിലും നമ്മളില്ല, നമ്മുടെ കുടുംബങ്ങളില്ല, നമ്മുടെ മക്കളില്ല. പിന്നെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ വ്യവസ്ഥാപിതമായ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങളും നിങ്ങളുടെ മക്കളും കുടുംബങ്ങളും കയറി നിൽക്കണം. അതിന്റേതായ ഒരു ചിട്ടയിലും മുറയിലുമൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മാറണം. ഇതില്ലെങ്കിൽ റസൂലിനെ കുറിച്ച് വളരെ ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഇപ്പൊ സംഘടന എന്നൊന്നും പറഞ്ഞാല് സംഘടനയൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടാക്കാനാണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനകൾ തമ്മിൽ അടിയും പിടിയും വഴക്കമൊക്കെ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ മാതിരി ഓരോരുത്തരും എന്തിനുണ്ടായി, എപ്പുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ വേറൊരു ചർച്ചയുണ്ട്. പക്ഷേ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മാത്തം മീത്തത്തൻ ജാഹിലിയത്തൻ, ആരെങ്കിലും ജാഹിലിയത്തിന്റെ മരണം ഭരിച്ചാൽ, ജാഹിലിയത്തിന്റെ മരണം ഭരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സംഘടനയ്ക്ക് ഒരു ഒരു നേതാവും ഇല്ല. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ, പറഞ്ഞത്. ഇസ്ലാം ഉണ്ടാണെങ്കിൽ ആദ്യം ഒരു സംഘടന ഉണ്ടാവണം, സംഘബോധമുള്ള സംഘടന ഉണ്ടാവണം. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാ, ഒരു ജമാഅത്തില്ലാതെ ഒരു സംഘടന ഉണ്ടാവില്ല. അതുകൊണ്ട് മിക്കവാറും മുസ്ലിം സംഘടനകളൊക്കെ പേരുകളിൽ ജംഇയ്യത്തുൽ ഉലമ, മുസ്ലിം ജമാഅത്ത്, ജമാഅത്തെ ഇസ്ലാമി എല്ലാം ഈ ജമാഅത്ത് വരാനുള്ള കാരണമാണ് സംഘടനയെ കുറിച്ച്. അതാണ് സംഘടന എന്നുള്ള അർത്ഥത്തിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് വേറെ പഠിക്കാം. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാ, വലാ ജമാഅത്ത ഇല്ലാ ബിൽ ഇമാറ, ഒരു നേതൃത്വമല്ലാതെ ഒരു സംഘടന ഉണ്ടാവില്ല, ഒരു ലീഡർ വേണ്ടി വരും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിസ്കരിക്കുകയാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഓഫീസിലാണെങ്കിലും ശരി, കളിക്കുകയാണെങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻ ഇല്ലാതെ കളിക്കാൻ പറ്റൂലല്ലോ. അമ്പന്റെ ഒരാൾക്ക് കൈമാറിയിട്ടാണ് പരിക്ക് വെച്ച ക്യാപ്റ്റൻ കളമ്പിടുക. സെക്കൻഡന്റിനെ വെച്ചിട്ടെങ്കിലും ടീമിനൊരു നായകനുണ്ടാവും. എന്താണ് ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വമില്ലാതെ. അങ്ങനെ നമുക്ക് സംഘമില്ല, നേതൃത്വമില്ല. ഒരാ ജമാഅത്ത ഇല്ലാ ബിൽ ഇതാ, അനുസരണ ഉണ്ടാകുമ്പോഴാണ് നേതൃത്വം ഉണ്ടാവുക. നേതാവ് പറയുന്നത് കേൾക്കണം. ഡി ജി പി പറയുന്ന ഡിവൈഎസ്പി കേൾക്കണം, ഡിവൈഎസ്പി പറയുന്നത് എസ് പി കേൾക്കണം, എസ് പി പറയുന്നത് എസ് ഐ കേൾക്കണം, എസ് ഐ പറയുന്നത് കോൺസ്റ്റബിൾ കേൾക്കണം. ഇതിനൊരു റൂട്ടുണ്ടല്ലോ, ആരും കേൾക്കണ്ടല്ല. ഇനെന്താ സംഭവിക്കുക? ഇത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടാകണം. ആ നേതൃത്വത്തിന് ബൈഅത്ത് ചെയ്യാതെ ഒരു നേതൃത്വവുമായി സ്വന്തം ജീവിതത്തെ കൂട്ടിക്കെട്ടാത്ത ഒരാൾ ഓ മരിച്ചു, അത് ജാഹിലിയത്തിന്റെ മരണമാണെന്ന്. ഇസ്ലാമിന് വിരുദ്ധമാണ് ജാഹിലിയത്ത്, അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇസ്ലാം എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമും ജാഹിലിയത്തും. ഇസ്ലാം എന്ന് പറഞ്ഞാല് ശരിയായ രീതിയിൽ എല്ലാവരും അനുസരിക്കല്, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ താന്തോന്നിയായി തമ്മാടിയായിട്ട് ജീവിക്കല്, ഒന്നിനെ ആരും പരിഗണിക്കേണ്ട കാര്യമല്ല. ആരെങ്കിലും ജാഹിരിയത്തിന്റെ മരണം, എന്നിട്ട് റസൂല് പറഞ്ഞു, മുസ്ലിം ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, നോൽമോൽക്കുന്നുണ്ട്, ഞാൻ മുസ്ലിമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാ പോലും ഒരാളുമായിട്ടും ഒരു ബൈഅത്തും ഒരു ഉടമ്പടിയുമില്ലാതെ ഒരാൾ മരിച്ചാൽ അവർ ജാഹിരിയത്തിന്റെ മരണമാണ് വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടി വിശദീകരിക്കേണ്ട ഭാഗം അനുസരിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി അത് പറയാം. എനിക്ക് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറും. ഇസ്ലാമിന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ നമ്മുടെ ഒരു സമ്മാനവും സംഭാവനയായിരിക്കും അത്. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ കടപ്പാടുകളിലും ബാധ്യതകളിലും ഒന്നായിരിക്കും അത്. എന്തെങ്കിലും ഒന്നിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്ന് വരുന്നതോടുകൂടി ജീവിതത്തിന് കുറച്ചും കൂടിയും ചിട്ടയും അച്ചടക്കവും വൈജ്ഞാനികവും ബുദ്ധിപരവും പ്രയോഗപരവുമായ ശേഷികൾ വർദ്ധിക്കും. ഇതിനൊക്കെ പറ്റുന്ന നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സംവിധാനങ്ങളെ ക്രമപ്രവൃത്തമായി വളർത്തിക്കൊണ്ടുവരാനും സഹായിക്കാനും സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാ, വന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വളരെ കൃത്യമായ അളവിലും സ്വഭാവത്തിലും ഞാനും നിങ്ങളൊക്കെ എവിടെ നിൽക്കാത്തോണ്ടാണ്, ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചാൽ വ്യക്തിപരമായും സാമൂഹികമായും ജനകീയമായിട്ടും ഒക്കെ വലിയ വികസനവും പുരോഗതിയും ധാർമ്മികമായ മുന്നേറ്റങ്ങളൊക്കെ നിർവഹിക്കാൻ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കാൻ നമ്മെ തൗഫീഖ് നൽകി.